ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം, ശ്രീ ജെറി അമൽദേവ്, സ്വാഗതം SBS റേഡിയോയിലേക്ക്. ഒപ്പം തന്നെ സ്വാഗതം ഓസ്ട്രേലിയയിലേക്കും. അമേരിക്കയിൽ ഏറെക്കാലം ജീവിച്ചിരുന്നു, അവിടെ സംഗീതം പഠിക്കുകയും അവിടെ സംഗീത അധ്യാപകനായി ജോലി ചെയ്യുകയും എല്ലാം ചെയ്തൊരു വ്യക്തിയാണ് താങ്കൾ. പക്ഷേ ഓസ്ട്രേലിയയിൽ ഇതിനു മുമ്പ് എത്തിയിട്ടുണ്ടോ, അത് ആദ്യമായിട്ടാണോ?
ഞാൻ ഓസ്ട്രേലിയയിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഓസ്ട്രേലിയയിലെ മുകളിൽ കൂടി പറന്നു പോയിട്ടുണ്ട് ന്യൂസിലൻഡിലേക്ക് സെവറൽ ടൈംസ്, പക്ഷേ ഇറങ്ങേണ്ടി വന്നിട്ടില്ല. ഞാനും ഓസ്ട്രേലിയയെ പറ്റി നല്ല കാര്യങ്ങൾ കേട്ടിട്ടുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങളുടെ റേഡിയോ തന്നെ 73 ഭാഷകളിൽ സംപ്രേക്ഷണം ചെയ്യുന്നു എന്ന് പറയുന്നതിന് ഒരു വലിയ അത്ഭുതമാണ്. ഇന്ത്യയിലെ നമുക്ക് 20 ലാംഗ്വേജസ് ഉണ്ടെങ്കിലും എല്ലാ ലാംഗ്വേജിൽ തന്നെ റേഡിയോ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു.
തീർച്ചയായും. എന്തായാലും ഞാൻ എന്തായാലും ഇപ്പോൾ ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കാനുള്ള ഒരു പക്ഷേ അടുത്ത കാലത്ത് താങ്കൾ നൽകിയ എല്ലാ അഭിമുഖങ്ങളിലെയും സ്ഥിരം ചോദ്യമായിരിക്കും, എങ്കിൽ പോലും ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വേണ്ടി അത് തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഒരു വലിയ ഇടവേള ജെറിയ അമൽദേവിന് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. 95 നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്തിന് ശേഷം 21 വർഷം, 2016 ആക്ഷൻ ഹീറോ ബിജുവിലാണ് പിന്നീട് താങ്കളുടെ സംഗീതം മലയാളം കേൾക്കുന്നത്. ഒരുപാട് കഥകൾ കേട്ടിരുന്നു എന്തുകൊണ്ട് താങ്കൾ ഇല്ല എന്ന കാര്യത്തിൽ. താങ്കളുടെ വയലിൽ തന്നെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായിരുന്നു യഥാർത്ഥ കാരണം?
കാരണമൊന്നുമില്ല സർ. നമ്മുടെ നിങ്ങളുടെ സാധാരണക്കാരുടെ വിചാരം ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയാണ്. ഒരു ഇൻഡസ്ട്രി അല്ല, അവർ മലയാളം ഫിലിം ഇൻഡസ്ട്രീസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ പീപ്പിൾ. അപ്പോൾ അവർക്ക് ഈ മോസ്റ്റ്ലി ഒരു മോട്ടിവേ ഉള്ളൂ അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 10-30 കൊല്ലമായിട്ട് ഏക മോട്ടീവ് ഈസ് പ്രോഫിറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ ബിസിനസ് ഫോർ എക്സാമ്പിൾ മൂവി മേക്കിംഗ് ഓൾ ഓവർ ദ വേൾഡ് ഡസ് എക്സ്പെക്ട് റിട്ടേൺസ് ഓഫ് കോഴ്സ്. പക്ഷെ അതല്ല നമ്മുടെ മലയാളികൾക്കുള്ളത്, 5 രൂപ ചെലവാക്കിയാൽ 10 രൂപ എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുണ്ട്. അപ്പോൾ അതൊരു ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ മിസ്റ്റർ P ഭാസ്കരൻ, അദ്ദേഹം സിനിമ ഡയറക്റ്റ് ചെയ്തിരുന്ന കാലത്ത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊരു മുസ്ലിം പ്രൊഡ്യൂസർ വന്നിട്ട് ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുത്തിട്ട് മാസ്റ്റേഴ്സിനോട് പറഞ്ഞു, മാഷേ ഒരു നല്ല സിനിമ എടുക്കണം, എന്ത് വേണമെങ്കിലും ചെലവാക്കിക്കോ എന്ന് പറഞ്ഞ് ഒരു ചെക്ക് കൊടുത്തു. ആ കാലഘട്ടം ഇപ്പോഴില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടില് ആഴ്ചയിലൊരു സിനിമ ഏതെങ്കിലും ഉണ്ടാകുന്നുണ്ട്, അത് സിനിമയുടെ പേരുകൾക്ക് കിട്ടാൻ നമുക്ക് അത്ഭുതം തോന്നും. ആട്, പെരിച്ചാഴി, ഓന്ത് ഇങ്ങനെയുള്ള പേരുകളൊക്കെയാണ് സിനിമയ്ക്കുള്ളത്. അപ്പോ ദോട്ട് ഇസ് ദി ക്രൈറ്റീരിയൻ ബിഹൈൻഡ് ഓൾ ദിസ് കൈൻഡ് ഓഫ് മൂവീസ് വിച്ച് ആർ കമ്മിങ് ഔട്ട്. മെജോറിറ്റി ഓഫ് അവർ പ്രസന്റ് ഡേ മൂവീസ് ആർ ഫോർ ദ മൂവീസ് majority of our movies have been not very idiomatic. Majority of our movie makers have been very poor movie makers. K.G. George enne pandu parnittund, nammalde naattil nalla cinema undagathine ege kaaranam namukku nalla cinema edukkan arinju kooda ennu avar adhyam adi varayittu parnittund. Aa trend ingane munnotu poikondirikkana adu ingane potte appo njan maari ninnathalla enne സിനിമയിലേക്ക് പുതിയ സിനിമകളിലേക്ക് ആരും ക്ഷണിച്ചില്ല. ഞാൻ മനഃപൂർവ്വം മാറി നിന്നതോ അങ്ങനെയൊന്നും അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇൻഡസ്ട്രിയുടെ ടെമ്പറമെന്റ് ഇസ് നോട്ട് വാട്ട് വി എക്സ്പെക്ട്, എസ്പെഷ്യലി പീപ്പിൾ ലൈക്ക് യു ഹു ഗോ ടു എൻ ഓഫീസ് ആൻഡ് വർക്ക് ഫോർ 8 hours ആൻഡ് ടേക്ക് യുവർ പാക്കറ്റ് എവറി മന്ത്. യു തിങ്ക് ദി ഇൻഡസ്ട്രി ഓൾസോ വർക്ക്സ് ലൈക്ക് ദാറ്റ്? ദി ഇൻഡസ്ട്രി ഡസ് നോട്ട്. പിന്നെ ആക്ഷൻ ഹീറോ ബിജുക്കാർ വന്ന് എന്നെ നിർബന്ധിച്ചു. അവരാദ്യം വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് തിക്താനുഭവങ്ങളാണ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു സിനിമയ്ക്ക് വേണ്ടി നല്ല കലാമൂല്യം എന്തെങ്കിലും പ്രസന്റ് ചെയ്യണമെന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. പക്ഷേ നാള് കഴിയുന്തോറും ആ ആറ്റിറ്റ്യൂഡിനോട് ചേരുന്നവർ വളരെ കുറവായിരുന്നു. എങ്ങനെയെങ്കിലും എന്തെങ്കിലും തല്ലിക്കൂട്ടി അപ്പുറത്തേക്ക് വിടുക, എന്നിട്ട് പൈസ ഉണ്ടാക്കുക. ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞു. പിന്നെ പലരും നമ്മളോട് ആനയാണ് പൂനെയാണ് ഞങ്ങള് അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞു നമ്മളെ കൊണ്ട് ജോലി എടുപ്പിച്ചിട്ട് പൈസ തരില്ല. സ്റ്റുഡിയോയില് പൈസ എല്ലാവർക്കും കൊടുക്കും, പക്ഷെ മ്യൂസിക് ഡയറക്ടറിനോട് പറയും ഞങ്ങൾ നാളെ സാറിന്റെ വീട്ടിൽ വന്ന് കാശ് തരാം എന്ന് പറയും, പിന്നെ അവരെ കാണില്ല. ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോ എനിക്ക് ഇൻഡസ്ട്രിയോട് ആദ്യം ഉണ്ടായിരുന്ന ആ എന്താ പറയുക തിളക്കം, ദി ടിൻസൽ, ദി അട്രാക്ഷൻ ടു ദി ടിൻസൽ വേൾഡ് ഗോട്ട് വേൺ ഔട്ട്. സോ ഇവൻച്വലി ഐ ജസ്റ്റ് ടുക്ക് ഇറ്റ് ഈസി until you know Ebrid Shan came and said we need some songs. Nowadays ഞങ്ങൾക്ക് പാട്ട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല, എല്ലാ പാട്ടും ഒരുപോലെ ഇരിക്കുന്നു, ആൻഡ് അത് ലിറിക്സ് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിന്റെ അതിപ്രസരമാണ്, അതുകൊണ്ട് സാറ് ഞങ്ങൾക്കൊരു നല്ല കുറച്ച് മെലഡിയുള്ള പാട്ടുകൾ വേണം. ഞാൻ പറഞ്ഞു അയ്യോ 20 കൊല്ലത്തിന് ശേഷം എന്താ ചെയ്യുക, നിങ്ങൾക്ക് ആക്കെ ചെറുപ്പക്കാരുടെ ടേസ്റ്റൊക്കെ മാറി, സിനിമ ഗോയിങ് പബ്ലിക്കിന്റെ ടേസ്റ്റൊക്കെ മാറിയിരിക്കുകയാണ്, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവര് അവര് പെർസിസ്റ്റ് ചെയ്തു. അങ്ങനെ ഐ ടോൾ ദം ഇഫ് യു അലൗ മീ ടു ഡു ദി തിങ്സ് ദ വേ ഐ വിൽ ലൈക്ക് ടു ഡു ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. ഉദാഹരണത്തിന് ഇപ്പോ മൾട്ടി ട്രാക്ക് റെക്കോർഡിംഗ് ആണല്ലോ, ഒരു ഗിറ്റാറിസ്റ്റിനെ വിളിക്കുന്നു, അയാൾ വായിച്ചിട്ട് അയാൾ പോകുന്നു, അയാൾ പൈസ വാങ്ങിപ്പോകുന്നു, അടുത്തത് തബലക്കാരൻ വരുന്നു, അങ്ങനെ അങ്ങനെ ഓരോ ഇൻസ്ട്രുമെന്റും അവരുടെ സമയത്ത് വന്ന് വായിച്ച് അവർ പോകുന്നു. അന്നത്തെ മ്യൂസിക് ഡയറക്ടറും സൗണ്ട് എഞ്ചിനീയറും കൂടി ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് ഫൈനലി മാസ്റ്റർ എടുത്ത് കൊടുക്കുന്നു. ഉദാഹരണത്തിന് ഡുവറ്റ് പാടുമ്പോഴൊക്കെ ഒരാഴ്ചക്ക് മുമ്പ് ഒരാൾ പാടും, ഒരാഴ്ച കഴിഞ്ഞ് വേറൊരാൾ പാടും, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പോക്ക്. ഇപ്പോഴത്തെ പോക്ക് പറഞ്ഞാൽ കുറച്ചും കൂടി സങ്കടകരമാണ്. ആർക്കും ഇപ്പോഴത്തെ പുതിയ പാട്ടുകാർക്ക് ഒട്ടുമിക്ക ആളുകൾക്കും ഒരു പല്ലവി ഫുള്ളായിട്ട് പാടാൻ പറ്റുന്നില്ല, പാട്ട് മുഴുവനെ പാടാൻ പറ്റുന്നില്ല, ഓരോരോ ലൈൻ ഇങ്ങനെ കുത്തി കുത്തി ഇലക്ട്രോണിക്സ് ഡിവൈസിന്റെ ഹെൽപ്പ് കൊണ്ട് ഓരോരോ ലൈൻ കുത്തി കുത്തിയാണ് പാടുന്നത്. ഇതിനെ നമ്മൾ വാനോളം പുകഴ്ത്തി ഇത് ഭയങ്കര ആർട്ടിസ്ട്രിയാണ്, മഹാപാട്ടുകാരനാണ്, ഭയങ്കര ഓർക്കസ്ട്രേഷനാണെന്നൊക്കെ പറഞ്ഞ് കൈകൊട്ടി ഈ മാധ്യമങ്ങളും ന്യൂസ് പേപ്പേഴ്സും ഒക്കെ അടിച്ചു പൊക്കി ഇല്ലാത്തത് ഉണ്ടാക്കി പറയുകയാണ് ഇപ്പൊ നടക്കുന്ന കേരളത്തിലെ സത്യാവസ്ഥ.
ഞാൻ ഒരു സംശയം ചോദിച്ചു, ഒരു പക്ഷെ ലോകത്ത് എല്ലായിടത്തും മറ്റ് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇല്ല, ആ മാറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ നമുക്ക് കഴിയുമോ?
പക്ഷെ അസത്യത്തോട് നമുക്ക് എങ്ങനെയാണ് മാറി നിൽക്കുക? അസത്യത്തോട് നമ്മൾ മാറി നിൽക്കണം, സത്യത്തിനോട് ചേർന്ന് നിൽക്കണ്ടേ? മറ്റേ എന്റെ നെയ്ബർ ഉണ്ട് അവന്റെ അമ്മയെ തല്ലി എന്നും പറഞ്ഞു, ഞാൻ എന്റെ അമ്മയെ തല്ലണോ? That argument is completely wrong.
Okay.
Because the world is going towards death. Should I run after that world? So we need to have our position. Satyameva Jayate ennu verthu ezhuthi vechittu kaariyilla. We have to do something about it. And I believe in it as a person.
Okay. Appo adili njan onnu kooda valare straight aayi chodikkana. Yeshudasumayulla abhipraya vyathyasangal aayirunnu thangal maari nilkkan kaaranam ennu njan oru vaadu vaayichu.
ഇല്ല, അത് കാളുകൾ ഉണ്ടാക്കി പറയാം. യേശുദാസ് ഞാനും അഭിപ്രായം അത്യാവശ്യം എന്താ, യേശുദാസിനെ കൊണ്ട് ഞാൻ ആദ്യം മുതൽ ഇന്ന് വരെ പാടിച്ചിട്ടുണ്ട്. എന്റെ എല്ലാ പാട്ടുകളും യേശുദാസാ പാടിയിരിക്കുന്നത്. ഒന്ന് രണ്ട് പാട്ടുകൾ ജയചന്ദ്രനോ ഉണ്ണിമേനോനോ അങ്ങനെ ചിലരെ പാടിയിട്ടു, ബാക്കി എല്ലാ പാട്ടുകളും 1980 മുതൽ ഇന്ന് വരെ യേശുദാസാ പാടിയിരിക്കുന്നത്. അപ്പൊ ഇത് ആളുകൾക്ക് കേൾക്കാനൊരു സന്തോഷത്തിന് വേണ്ടി അവർ തന്നെ ഉണ്ടാക്കുന്ന കഥകളാണ്. There have been differences of opinion between us, but that doesn't come into the picture of our work. Yesudasana vendappa njan vilikkum, Yesudas varum paalum povum, athre ullu.
Okay. ഇപ്പൊ ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോ തന്നെ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ താങ്കൾ പറഞ്ഞൊരു ഉത്തരം പറഞ്ഞു തുടങ്ങിയത് തന്നെ, മലയാള സിനിമ ഇൻഡസ്ട്രി ഒന്നുമല്ല, കുറച്ച് പേരുടെ കയ്യിൽ മാത്രമാണ്. ഇത്തരത്തിൽ വെട്ടി തുറന്ന് പറയുന്ന ഒരു പ്രകൃതം താങ്കൾക്ക് പണ്ടുമുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ താങ്കൾക്ക് തോന്നുന്ന കാര്യങ്ങൾ താങ്കൾ അതുപോലെ പറയുകയും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമായിരുന്നു, ഒരല്പം പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ലായിരുന്നു എന്ന്. അത് തന്നെയായിരുന്നു ഒരു പക്ഷേ ഈ ഒരു ഇടവേളയ്ക്ക് കാരണമായ അതിന്റെ ഒരു കാരണം.
That's a possibility. വിട്ടുവീഴ്ച എന്ന് പറയുന്നതിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ ഒരാൾ തബല ശ്രുതി ചേർക്കുമ്പോൾ ആ ശ്രുതി 100% കറക്റ്റ് അല്ല എങ്കിൽ ആ തബല വായിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് വിട്ടുവീഴ്ചകൾ ഞാൻ കൊടുക്കാത്തത്. ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്, വേറെ കാര്യങ്ങളൊന്നും അല്ല.
എന്തായാലും ഈ തിരിച്ചുവരവിന്റെ കാര്യം, തിരിച്ചു വന്നപ്പോഴും യേശുദാസിനെയും വാണി ജയറാമിനെയും തന്നെ താങ്കളുടെ നല്ല നല്ല പാട്ടുകൾ പാടിയ ആൾക്കാരെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് പ്രത്യേകിച്ചും പൂക്കൾ പനിനീർ പൂക്കൾ പോലൊരു ഗാനം, ആ ഒരു ഗാനം ഈ കാലഘട്ടത്തിലും ഇത്രയധികം താങ്കൾ പറഞ്ഞതുപോലെ ഇത്രയധികം മാറിയിരിക്കുന്നു, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഒരുപാട് അതിപ്രസരം വരുന്നു, ഈ ഒരു കാലഘട്ടത്തിലും അത്തരമൊരു ഗാനം ഇങ്ങനെ സ്വീകരിക്കപ്പെടുമെന്നും ഹിറ്റാകുമെന്നും ഉറപ്പുണ്ടായിരുന്നോ താങ്കൾക്ക്?
ഏയ്, അങ്ങനെ ആർക്കും ഉറപ്പില്ല സർ. ഒരു ആർട്ടിസ്റ്റിനും അദ്ദേഹത്തിന്റെ വർക്ക് ലോകം സ്വീകരിക്കുന്ന ഒരു ഉറപ്പുമില്ല. ഇതിന്റെ പുറകിൽ വേറൊരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കണം. ഈ കാലഘട്ടം കാലഘട്ടം എന്ന് പറയുന്നത് 20 കൊല്ലം 30 കൊല്ലം 40 കൊല്ലം എന്നൊരു ഘട്ടമല്ല. കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യ സംസ്കാരം തുടങ്ങിയിട്ട് 7000 കൊല്ലമായി. നമ്മൾ ആ സംസ്കാരത്തിന്റെ ഭാഗമാണ്. 20 കൊല്ലം കൊണ്ട് ആ സംസ്കാരത്തിന് ഒരു മാറ്റവും വരുന്നില്ല. നമ്മള് ഇന്നലെ മോറിസ് മൈനറിൽ യാത്ര ചെയ്തു, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ഒരു കാറിൽ യാത്ര ചെയ്തു, ഇന്ന് നമ്മള് ഹോണ്ടയിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചന്തിക്കൊരു മാറ്റവും വരുന്നില്ല. നമ്മുടെ ചന്തി നമ്മുടെ ചന്തി തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ അവർ ഐഡന്റിറ്റി ആസ് ഇന്ത്യൻസ് ഇന്ത്യൻസ് ഹു have great traditions in music, poetry, dance and so on. അത് ഈ കാലഘട്ടം അമേരിക്കൻ പോപ്പ് മ്യൂസിക്കിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം കൊണ്ട് മാഞ്ഞു പോകാൻ പോകുന്നില്ല. അപ്പോ പൂക്കൾ പനിനീർ പൂക്കൾ എന്നുള്ള പാട്ട് ഞാൻ എനിക്കറിയാവുന്ന വിധത്തിൽ, അതായത് മഞ്ഞിൽ വരുന്ന പൂക്കൾ മുതൽ എനിക്കറിയാവുന്ന വിധത്തിലാണ് എല്ലാ പാട്ടുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. അതേ ശൈലിയിൽ തന്നെ അതേ വിധത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് ഭാഗ്യത്തിന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഹിറ്റായതുപോലെ ഇതും ഹിറ്റായി എന്ന് പറയാനേ എനിക്ക് പറ്റൂ. അല്ലാതെ ഒരു ഗ്യാരണ്ടിയും ഈ കാര്യത്തിലില്ല.
താങ്കളുടെ സിനിമാ ജീവിതത്തിന്റെ ആദ്യ പാതിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. സാധാരണ മലയാളത്തിൽ തുടങ്ങി പിന്നീട് ഹിന്ദിയിൽ ബോളിവുഡിൽ പോകുന്നു, അല്ലെങ്കിൽ തമിഴിൽ പോയി കന്നഡയിൽ പോയി ഹിന്ദിയിൽ പോയി പിന്നീട് ഒരു പക്ഷേ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണ് സംഗീത ലോകത്ത് പോലും ഉള്ളത്. ഇപ്പൊ അടുത്ത കാലത്തൊക്കെ നോക്കുകയാണെങ്കിൽ താങ്കൾ നേരെ തിരിച്ചായിരുന്നു. ആദ്യം ഹിന്ദിയിൽ പോയി നൌഷാദിനെ പോലെ ഒരു പ്രശസ്തനായ സംഗീത സംവിധായകനൊപ്പം, പിന്നീട് അമേരിക്കയിൽ പോയി അവിടെ സംഗീതജ്ഞനായി ജോലി ചെയ്യുന്നു, അതിനുശേഷം മലയാളത്തിലേക്ക് വരുന്നു. ഈ ഒരു റിവേഴ്സ് സൈക്കിൾ, ഇത് താങ്കളെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സഹായിച്ചിട്ടുണ്ടോ കൃത്യമായി മലയാള സിനിമയിൽ ഒരു ഒരു പുതിയ മാറ്റം എന്തെങ്കിലും കൊണ്ടുവരുന്നതിനെ?
ഞാൻ ചെറുപ്പം മുതലേ ഹിന്ദി സിനിമ പാട്ടുകൾ പാടി വളർന്നു. അങ്ങനെ എന്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി നോർത്ത് ഇന്ത്യൻ ആയിരുന്നു. അങ്ങനെ ആ സന്ദർഭം വന്നപ്പോൾ ഞാൻ നൌഷാദ് സാബിന്റെ ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായി 5 കൊല്ലം ജോലി ചെയ്തു. ആ സമയത്തൊക്കെ എനിക്കൊരു കടുംകെട്ടിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ബോംബെയിലെ ഈ മ്യൂസിക് ഡയറക്ടേഴ്സിനോട് കൂടെ ഓർക്കസ്ട്ര കൈകാര്യം ചെയ്തിരുന്നത് ഗോവക്കാരാണ്. ഗോവൻ കാത്തലിക്സ്, ഗോവൻ ക്രിസ്ത്യൻസ് ആണ് ആ ഓർക്കസ്ട്രയിൽ. രമയ്യ വസ്താവയ്യ എന്നുള്ള പാട്ടിന്റെ പുറകിൽ വായിക്കുന്ന വയലിനും പിയാനോയും ഗിറ്റാറും എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗോവക്കാരാണ്. അല്ലെങ്കിൽ നൌഷാദ് സാബിന് തന്നെ ഉണ്ടായിരുന്നു 2-3 ഗോവക്കാരിങ്ങനെ അസോസിയേഷൻ. ഞാൻ ചെന്ന കാലത്ത് അവിടെ ഒരു മിസ്റ്റർ മാർട്ടിൻ പിന്റോ ആയിരുന്നു ഇതെല്ലാം ചെയ്തിരുന്നത്. അങ്ങനെ സി രാമചന്ദ്ര എന്ന് പറയുന്ന ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടറാണ്. ഫോർ എക്സാമ്പിൾ ജിന്ദഗി ഉസീ കീ ഹൈ എന്നുള്ള പാട്ടൊക്കെ ഉണ്ടാക്കിയ സി രാമചന്ദ്ര അദ്ദേഹത്തെ സഹായിച്ചിരുന്നത്, അദ്ദേഹം ഒരു ഗോവക്കാരനായിരുന്നു, അദ്ദേഹത്തെ സഹായിച്ചിരുന്നത് ഗോവൻ ക്രിസ്ത്യൻസ് ആയിരുന്നു. ഉദാഹരണത്തിന് ഒരു ഫെർണാണ്ടസും ഒരു ചിക് ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഗോവക്കാരനും ഇവരൊക്കെയാണ്. അപ്പോ ദ പ്രസൻസ് ഓഫ് വെസ്റ്റേൺ മ്യൂസിഷ്യൻസ്, ഇന്ത്യൻ വെസ്റ്റേൺ മ്യൂസിഷ്യൻസ് ഇൻ വെസ്റ്റേൺ ഓർക്കസ്ട്ര ഇൻ പോപ്പുലർ ഹിന്ദി ഫിലിംസ് ഈസ് എ ഫാക്ട് ഓഫ് ലൈഫ്. അപ്പൊ ഞാൻ ബോംബെയിൽ വെച്ച് എനിക്ക് മനസ്സിലായി ഈ ഗോവക്കാർക്ക് നന്നായിട്ട് അറിയാമെങ്കിലും അവിടെയും ചില വൈകല്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവരെ മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ എന്റെ അറിവ് പൂർണ്ണമാകില്ല എന്ന് വിചാരിച്ചിട്ട് അമേരിക്കയിൽ ഉണ്ടായിരുന്ന എന്റെ മൂത്ത ചേട്ടൻ മിസ്റ്റർ കർമേലസിനോട് പറഞ്ഞു എനിക്ക് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ചേട്ടൻ പറഞ്ഞു നീങ്ങി പോലെ നമുക്ക് വേണ്ട ചെയ്യാന്ന്. അങ്ങനെ ഞാൻ അമേരിക്കയിൽ വെസ്റ്റേൺ മ്യൂസിക് ആധികാരികമായിട്ട് പഠിക്കാൻ പോയതാണ്. ഭാഗ്യത്തിന് ഞാൻ അവിടെ നന്നായിട്ട് പഠിച്ചു, മാസ്റ്റേഴ്സ് ഒക്കെ എടുത്തു. ക്വീൻസ് കോളേജ് ഫ്ലഷിംഗിൽ കുറച്ച് നാൾ മ്യൂസിക് ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം അവിടുത്തെ ക്വീൻസ് കോളേജ് വാസ് അണ്ടർ ദി ന്യൂയോർക്ക് മ്യൂണിസിപ്പാലിറ്റി. അവരൊരു ദിവസം പറഞ്ഞു, അയ്യോ ഇപ്പൊ ഒരു ഓയിൽ ക്രൈസിസ് വന്നുള്ള കാശൊക്കെ തീർന്നുപോയി, ബോയ്സ് വി ഹാവ് റൺ ഔട്ട് ഓഫ് മണി, സോ ഫ്രം ടുമോറോ ഓൺവേർഡ്സ് പ്ലീസ് ഡോണ്ട് കം ടു ടീച്ച്. ഇത്രയേ ഉള്ളൂ ഇങ്ങനെ സംഭവിച്ചു ആഫ്റ്റർ 2 ഇയേഴ്സ് ഓഫ് ടീച്ചിങ്. അത് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ അമേരിക്കയ്ക്ക് വന്നത് എന്റെ ഫിലിം മ്യൂസിക്കിനെ മെച്ചപ്പെടുത്താനായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകണം. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. നവഷാദ് സാർ, ബോംബെയിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് ഉടൻ പറ്റിയില്ല. ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പം അമ്മ പറഞ്ഞു കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കല്യാണത്തിലായി. ആ സമയത്ത് നവോദയ അപ്പച്ചൻ്റെ സിനിമയിൽ വർക്കും ചെയ്തു. അങ്ങനെ അവിടെ ഒരു കോളുകളൊക്കെ ഉണ്ടായതോടുകൂടി എൻ്റെ കരിയർ കേരളത്തിലായിപ്പോയി. ഞാൻ ബോംബെയിൽ ആറുമാസം പോയി താമസിച്ചെങ്കിലും ഒരു നല്ല അവസരം അവർക്ക് എനിക്ക് തരാൻ പറ്റിയില്ല. അപ്പോൾ ദാറ്റ് ഇസ് ദ വേ ഐ കെയിം ഇൻ. സോ ദേർ ഇസ് നോ റിവേഴ്സ് പ്രോസസ്. ഇറ്റ് ഇസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഹാപ്പനിങ് ഹാപ്പനിങ് ഇൻ ദി ലൈഫ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. യു നോ, എവരിബഡി ഷുഡ് നീഡ് നോട്ട് ഹാവ് ദ സെയിം പ്രൊസീജിയേഴ്സ് ഇൻ ലൈഫ്.
ഓക്കെ. ഈ കർണാടക സംഗീതത്തെക്കാൾ കൂടുതൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിലും പാശ്ചാത്യ സംഗീതത്തിലുമുള്ള അവഗാഹം, എന്നിട്ട് പോലും മലയാളത്തിൽ മലയാള തനിമയുള്ള ഒരുപാട് ഗാനങ്ങൾ താങ്കളുടെ ഭാഗത്തു നിന്ന് വന്നു, എങ്ങനെയാണത് സാധ്യമായത്?
അത് കുഴപ്പമില്ല സാർ. ഇപ്പം നമ്മള് ഞാനൊരു 16 വയസ്സ് വരെ കേരളത്തിലായിരുന്നല്ലോ. 10 ക്ലാസ് പാസ്സാകുന്നത് വരെ കേരളത്തിലായിരുന്നു. അപ്പൊ കേരളത്തിലുള്ള കുറെ നാടുപിടിപ്പാട്ടും നമ്മുടെ തിരുവാതിരപ്പാട്ടും അതും ഒക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ നല്ല ലിറിക്സ് ആണ് ഇതിന്റെ പുറകിലുള്ളത്. ഇപ്പോൾ പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു എന്നുള്ള ആ പാട്ടെടുക്കുക, അതൊരു നല്ലൊരു നാടൻ പാട്ടല്ലേ. അപ്പൊ ആ പാട്ടിനെ പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു കലപില പോലെ എന്നൊക്കെയുള്ള വാക്കുകൾക്ക് വരെ അമ്മായി അപ്പം ചുട്ടുന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടാൽ അത് നാടോടിപ്പാട്ടാകില്ല. അപ്പൊ ഇതിന്റെ പുറകില്, എന്റെ മ്യൂസിക്കിന്റെ പുറകില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം, ഇൻഫാക്ട് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഘടകം ഓഫ് എനി സോങ്, ഇൻക്ലൂഡിങ് മൈ സോങ്സ്, ഈസ് ദ ലിറിക്സ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഐ മെയ്ഡ് സം സോർട്ട് ഓഫ് സ്യൂഡോ നാടൻ പാട്ടുകൾ ഉണ്ടാക്കി. പക്ഷെ ആ സ്യൂഡോ എന്നുള്ള സാധനം ഒരു കൃതഹസ്തനായ ലിറിസിസ്റ്റിന്റെ കയ്യിൽ വന്നപ്പോൾ അതിനൊരു കൂടുതൽ മേന്മ കിട്ടി, ഒരു പൂർണ്ണത കൈ വന്നു എന്നേ ഞാൻ പറയുള്ളൂ.
അതുപോലെ തന്നെ താങ്കൾ ഇപ്പോൾ പലതും വായിച്ചപ്പോൾ കേട്ടതാണ്, കുട്ടിക്കാലത്ത് ഒരുപക്ഷെ ഈ ഒരു ഇതിലേക്ക് ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് യേശുദാസിനേക്കാൾ പ്രശസ്തനായ സംഗീതജ്ഞനായിരുന്നു പ്രാദേശിക തലത്തിലെങ്കിലും താങ്കൾ എന്നും വായിച്ചിട്ടുണ്ട്. എന്നിട്ടും താങ്കൾ എന്തുകൊണ്ട് ഈ സംഗീതം കമ്പോസ് ചെയ്യാനായി തിരഞ്ഞെടുത്തു, പാടാനായി കൂടുതൽ പോയില്ല?
ലെറ്റ് മീ സേ ദിസ്, ഞാൻ യേശുദാസിനേക്കാൾ കൂടുതൽ സംഗീതജ്ഞനായിരുന്നു ഞാൻ ക്ലെയിം ചെയ്യുന്നു.
കൂടുതൽ പ്രശസ്തരായ പാട്ടുകാരൻ പ്രാദേശിക തലത്തിൽ എന്നാണ്
ഞാൻ വളരെ യേശുദാസ് കൊച്ചിയിൽ അറിയപ്പെടുന്ന പാട്ടുകാരൻ ആകുന്നതിന് മുമ്പ് ജെറിയായിരുന്നു ഇവിടുത്തെ അറിയപ്പെടുന്ന പാട്ടുകാരൻ, പ്രത്യേകിച്ച് എറണാകുളത്ത്. ഞാൻ കൊച്ചിയിൽ, ഫോർട്ട് കൊച്ചിയിൽ, ബിക്കോസ് ഞാനൊരു പയ്യനായിരുന്നു. ഞാൻ 4 വയസ്സ് മുതൽ പാട്ട് പാടാൻ തുടങ്ങി വീട്ടിൽ. പിന്നെ പള്ളിയിലൊക്കെ പാടി, പിന്നെ എന്തെങ്കിലും മീറ്റിംഗ് വരുമ്പോൾ എന്നെ കൊണ്ട് ഈശ്വര പ്രാർത്ഥന പാടിക്കുക ഒരു പതിവായി. പിന്നെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി 2 പ്രസംഗത്തിന്റെ ഇടയിൽ എന്നെ കയറ്റി നിർത്തി. ആ പടം എനിക്ക് അന്ന് എത്ര അടി പൊക്കം കാണും, അല്ല 5 അടിയൊന്നുമല്ല, ഒരു 3.5-4 പൊക്കമുള്ള ഈ പയ്യനെ പിടിച്ച് മുകളിൽ കയറ്റുമ്പോൾ തന്നെ ആളുകൾക്ക് കൗതുകമാകും. അങ്ങനെ സിൻസ് ഐ സാങ് എക്സ്ട്രീംലി വെൽ, സിൻസ് ഐ സാങ് ലതാ മങ്കേഷ്കറിനെയും മുഹമ്മദ് റഫിയെയും മുകേഷിനെയും തലത്ത് മെഹമൂദിനെയൊക്കെ അതുപോലെ തന്നെ കോപ്പി അടിച്ചതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ ഹരമായിരുന്നു. പീപ്പിൾ ഡു സ്റ്റിൽ റീകോൾ ദോസ് ഡേയ്സ് ഇൻ ഐ സാങ് ഇൻ മൈ ബോയ്സ് വോയിസ് വിച്ച് വാസ് വെരി ക്ലോസ് ടു എ സോപ്രാണോ. സോ ദാറ്റ് ഐ വാസ് ഫേമസ് ഇൻ ദാറ്റ് സെൻസ്. ബട്ട് ഐ വുഡന്റ് സേ ഐ വാസ് എ നോളജബിൾ മ്യൂസിഷ്യൻ അറ്റ് ദ ടൈം ലൈക് യേശുദാസ് വാസ്, ബിക്കോസ് യേശുദാസ് വാസ് ഇൻ ദോസ് ഡേയ്സ് വാക്കിംഗ് ഫ്രം മട്ടാഞ്ചേരി ടു തൃപ്പൂണിത്തുറ പ്രാക്ടിക്കലി എവറി ഡേ to study classical music, you understand, with an empty stomach.
Okay.
So, that's one angle of my musical personality. But from childhood, when I heard Mohammad Rafi singing or Lata singing, my question was, my God, where do these songs come from? Mohammad Rafi part undaakunnilla, Lata Mangeshkar part undaakunnilla, Mukesh cheyunnilla, Talat cheyunnilla, Saigal cheyunnilla. പിന്നെ ആരാണിത് ചെയ്യുന്നത്? അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ന്യൂ തിയേറ്റേഴ്സ് എന്ന് പറയുന്ന കൽക്കട്ടയിലെ ഒരു ഫേമസ് സ്റ്റുഡിയോക്കാരിൽ നിന്ന് വന്നിരുന്ന റെക്കോർഡുകൾ കണ്ടു, മ്യൂസിക് ബൈ RC ബോറാൾ, പിന്നെ കേട്ടു മ്യൂസിക് ബൈ പങ്കജ് മല്ലിക്. അങ്ങനെ അങ്ങനെ ഞാൻ കുറെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പേര് കേട്ട് അപ്പോഴാണ് എനിക്ക് പിടുത്തം കിട്ടുന്നത്. ഓഹോ, ഇവരാണ് ഇത് ഉണ്ടാക്കുന്നത്. ലതയും മുഹമ്മദ് റഫിയും ഒക്കെ അവര് പറഞ്ഞു കൊടുക്കുന്നത് പോലെ വെറുതെ പാടുന്നേ ഉള്ളൂ. ഞാനും ഇതുപോലെ ലതയും മുഹമ്മദ് റഫിയും പാടുന്നത് കേട്ട് പഠിച്ച് ഞാൻ സ്റ്റേജിൽ പോയി പാടുന്നത് പോലെ തന്നെ അവരവരിൽ മ്യൂസിക് ഡയറക്ടറിൽ നിന്ന് പഠിച്ചിട്ട് ചുമ്മാ അവർ പറയുന്ന പോലെ പാടുന്നേ ഉള്ളൂ. അപ്പൊ ഇവരല്ല ഇവരുടെ രാജാക്കന്മാർ. യഥാർത്ഥ രാജാക്കന്മാർ സിനിമാ പാട്ടുകളുടെ പുറകിലുള്ള യഥാർത്ഥ ശില്പികൾ, യഥാർത്ഥ ക്രിയേറ്റേഴ്സ് ആർ നോട്ട് പ്ലേ ബാക്ക് സിംഗേഴ്സ് ബട്ട് ദ ലിറിസിസ്റ്റ് ആൻഡ് ദ മ്യൂസിക് ഡയറക്ടർ ആൻഡ് ദി ഓർക്കസ്ട്രേറ്റർ. ഈ റിയലൈസേഷൻ എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ടായി. അതുകൊണ്ട് ഈ മറ്റുള്ളവർ പാടുന്ന കേട്ട് ചുമ പാടുന്നതിലുള്ള ആ സന്തോഷം എനിക്ക് സന്നത്താൻ മ്യൂസിക് ഉണ്ടാകുമ്പോൾ കിട്ടുന്ന സന്തോഷത്തെക്കാൾ വളരെ കുറവായിരുന്നു.
തീർച്ചയായും. എന്തായാലും ഇനി സംഗീതത്തെക്കുറിച്ചല്ല, അടുത്തിടെ കേട്ട മറ്റൊരു അഭിമുഖത്തിൽ കേട്ട വേറൊരു മറ്റൊരു കാര്യം കൂടി ചോദിക്കണമെന്നുണ്ട്. താങ്കൾ കുട്ടിക്കാലത്ത് സെമിനാരിയിൽ പഠിച്ചിരുന്നതാണ്, പിന്നീട് സംഗീതത്തിന് വേണ്ടി, സംഗീതം പഠിക്കുന്നതിന് വേണ്ടി സെമിനാരി വിടുകയുമുണ്ടായി. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ താങ്കൾ പറയുന്നത് കേട്ടു, ഒരുപാട് സംശയങ്ങൾ സെമിനാരിയിൽ പഠിച്ചപ്പോൾ ഉണ്ടായത് കൊണ്ടാണ് താങ്കൾ അവിടെ നിന്ന് പോയത്, സെമിനാരി വിട്ടതെന്നുള്ള കാര്യം. എന്തായിരുന്നു അത് അക്കാര്യം? ഒന്ന് ഒരുപക്ഷെ രസകരമായി തോന്നിയ ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്.
നമ്മള് ചെറുപ്പത്തില് വീട്ടിലും പള്ളിയിലും ഒക്കെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് വളരുന്നു. 10-16 വയസ്സായപ്പോ ഞാൻ സെമിനാരി ചേരുന്നു. അവിടെ ചെന്ന് മറ്റ് സബ്ജക്റ്റുകളോടൊപ്പം ഫിലോസഫി പഠിക്കുന്നു, ദെൻ തിയോളജി പഠിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കും തോറും നമ്മുടെ വിശ്വാസത്തെ പറ്റിയുള്ള ഒരുപാട് ഡൗട്ടുകൾ നമ്മുടെ മനസ്സിൽ വരും. ഉദാഹരണത്തിന്, ഒരു വലിയ പുണ്യവാൻ കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേരാണ് ജോൺ, സെയിന്റ് ജോൺ ഓഫ് ദ ക്രോസ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ, ആത്മാവിന്റെ കൂരിരുട്ട് എന്നാണ് ദ ഡാർക്ക് നൈറ്റ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഇതാണ്, ഐ ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ ഗോഡ് റൈറ്റ് ഫ്രം മൈ ചൈൽഡ്ഹുഡ്, ഈവൻ ടുഡേ ആസ് ഐ റൈറ്റ് ദിസ് ബുക്ക് ഐ എം സ്റ്റിൽ ഹോണ്ടഡ് ബൈ ദ ക്വസ്റ്റ്യൻ, ഈസ് ദർ എ ഗോഡ്. അപ്പൊ എവരി ബിലീവർ, എവരി സത്യാന്വേഷി, സത്യത്തെ അന്വേഷിച്ചു പോകുന്ന ആരായാലും ശരി, ബുദ്ധനായാലും ശരി, രാമനായാലും ശരി, ഗുരുദേവനായാലും ശരി, ആരായാലും ശരി, ഞാനായാലും ശരി, നമ്മള് ആ സത്യത്തെ അന്വേഷിച്ചു പോകുമ്പോൾ സംശയങ്ങൾ ഉണ്ടാവുക സാധാരണമാണ്, അസാധാരണമല്ല. അപ്പൊ എനിക്കും സംശയങ്ങളുണ്ടായി. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ ഞാൻ നിശ്ചയിച്ചു, priesthood is not meant for me എന്ന് പറഞ്ഞിട്ട് ഞാൻ മ്യൂസിക്കിലേക്ക് തിരിഞ്ഞു. അത്രയേ ഉള്ളൂ.
താങ്കൾ ഒരുപാട് ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സഭയുമായി ബന്ധപ്പെട്ട പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഇത്തരം ഒരു സംശയം ഉണ്ടെന്ന് പരസ്യമായി പറയുന്നത് ഒരു തരത്തിലും അതിനെ ബാധിക്കില്ല?
എന്തിനു ബാധിക്കണം സാർ, എല്ലാവർക്കും സംശയമുണ്ട്. ഇപ്പൊ യു തിങ്ക് എല്ലാ ഈ ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന ഹസ്ബൻഡ് വൈഫ് എല്ലാവരും ഭയാനക ഭക്തിക്കാരാണെന്ന് അവരുടെ ഉള്ളിലിരിക്കുന്നതെന്ന് ആർക്കറിയാം? എത്രയോ ഹസ്ബൻഡ്സ് എന്നോട് പറഞ്ഞിട്ടോ ഞാൻ പള്ളിയിൽ പോകുന്ന എന്റെ വൈഫിനെ സന്തോഷിപ്പിക്കാനാണ്. അതൊന്നും ബാധിക്കില്ല സാർ. എവരി ഹ്യൂമൻ ബീയിങ് ഹാസ് ദിസ് ആസ്പെക്ട് യുനോ ഓഫ് ഡൗട്ട് ആൻഡ് സെർച്ച് ഫോർ ഗോഡ്.
തീർച്ചയായും. എന്തായാലും അവസാനമായി, ഓസ്ട്രേലിയയിൽ താങ്കളുടെ ഷോ എത്തുന്നുണ്ട്, എന്താണ് നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നത്, എന്തിനായാണ് നമ്മൾക്ക് കാത്തിരിക്കാവുന്നത്?
ആ, ഞങ്ങള് 10-16 പേര് വരുന്നു ഇവിടുന്ന് പാട്ട് പാടാനും ഒക്കെ ആയിട്ട്, ഇൻസ്ട്രുമെന്റ് വായിക്കാനും. ഞങ്ങൾ വളരെ കാര്യമായിട്ട് റിഹേഴ്സ് ചെയ്ത് മനോഹരമായി ശബ്ദകോലാഹലം ഇല്ലാത്ത ശ്രവണസുന്ദരമായ കുറെ എന്റെ സിനിമാ പാട്ടുകളും പിന്നെ കുറെ വെസ്റ്റേൺ മ്യൂസിക് ഓഫ് വേരിയസ് കൈൻഡ്സ്, ഓപ്പറാറ്റിക് നമ്പേഴ്സും പോപ്പ്, അമേരിക്കൻ പോപ്പും നീഗ്രോ സ്പിരിച്വൽസും, ഇങ്ങനെയുള്ള പല വേരിയഡ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഐറ്റംസ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് നിങ്ങളെ സന്തോഷിപ്പിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. പിന്നെ സാധാരണ ഗാനമേളയ്ക്ക് കാണുന്ന ഒച്ചപ്പാടോ ബഹളമോ ഇൻഡിസിപ്ലിനോ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വന്ന് കയറി ലൈക്ക് വെസ്റ്റേൺ ഗ്രൂപ്പിനെ പോലെ പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സോ ദാറ്റ്സ് വാട്ട് യു ഷുഡ് എക്സ്പെക്ട്.
താങ്കൾ വേദിയിൽ ആലപിക്കുന്ന ഏതെങ്കിലും ഒരു ഗാനത്തിന്റെ ഒരു രണ്ട് വരി നമുക്കായി ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് മൂളാൻ കഴിയുമോ താങ്കൾക്ക്?
ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി.
തീർച്ചയായും വളരെ നന്ദി ശ്രീ ജെറിയ മൽദേവ്, ഇത്രയും നേരം ഓസ്ട്രേലിയൻ മലയാളികളോട് എസ് ബി എസ് മലയാളത്തിലൂടെ സംസാരിച്ചതിന്. ഒരിക്കൽ കൂടി താങ്കൾക്ക് ഓസ്ട്രേലിയയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്ക് അപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.